ജാനിയുടെ സ്വന്തം കാശി, രചന സുജിഷ, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി.
ഇവിടെ വാടി അസത്തെ.
കാശിനാഥൻ അവളുടെ കൈ വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി അവളെ പൂമുഖത്തേക്ക് അഴുത്തിന് പിടിച്ച് തള്ളി.
പോട പട്ടി, എന്ത് വിളിച്ചടി?
കാശിനാഥൻ അവളുടെ അടുത്തേക്ക് പാഞ്ഞു വന്നതും ജാനികാവിനെ തള്ളിമാറ്റി അകത്തേക്ക് തന്നെ ഓടി. അവരുടെ പിന്നാലെ വന്നവരെല്ലാം തള്ളിമാറ്റി അവൾ ഹാളിലേക്ക് ഓടി. സോഫയിൽ നിന്ന് എഴുന്നേൽക്കാൻ നിൽക്കുന്ന ലക്ഷ്മി പോയി കെട്ടിപ്പിടിച്ചു. കാശിനാഥനെ ഹാളിലേക്ക് പാഞ്ഞുകൊണ്ട് വന്നപ്പോൾ അവളെയും ലക്ഷ്മിയെയും അവിടെയൊന്നും കാണാനുണ്ടായിരുന്നില്ല. അവളെ തിരിഞ്ഞ കാശിനാഥൻ അമ്മയുടെ മുറിയിലേക്ക് നടന്നു. അമ്മയുടെ മുറിയിൽ അവരുടെ നെഞ്ചോരം കള്ളമയക്കത്തിൽ കിടക്കുകയാണ് ജാനിക.
കള്ളവർക്കം നടിക്കുകയാണ്, അമ്മ വിടുന്നുണ്ട് അവളെ.
അവൾ ഉറങ്ങി മോനെ.
ഇവളോ പഠിച്ച കള്ളിയ, ഇങ്ങോട്ട് എഴുന്നേൽക്കടി പുല്ലേ, ഇറങ്ങി പോകുന്നുണ്ട് എന്റെ വീട്ടിൽ നിന്ന്.
പോട പട്ടി. ജാനിയുടെ ശബ്ദം പുറത്തേക്ക് വന്നതും ലക്ഷ്മി കാശി കാണാതെ അവളുടെ വാപ്പുത്തി.
നിന്നോടാ പറഞ്ഞത് ഇങ്ങോട്ട് എഴുന്നേൽക്കാൻ.
കുഞ്ഞുറങ്ങി മോനെ.
അമ്മക്ക് എങ്ങനെ ഇതിനൊക്കെ കുഞ്ഞേന്നിങ്ങനെ വിളിക്കാൻ തോന്നുന്നു? ബോത്ത് പോലായില്ലേ? വളരുംതോറും പിശാചായി മാറുന്ന ഇവളെ എങ്ങനെ അമ്മക്ക് നെഞ്ചിക്കരുത്തി ഉറക്കാൻ തോന്നുന്നു? ഛേ.
കാശിനാഥൻ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി. പോയോ കാലനാഥൻ? ജാനി ഇടത് കൺപോള പൊക്കി നോക്കി. ജാനി, എന്റെ മോനെ ഇങ്ങനെ വിളിക്കില്ലേന്ന് ഒരുപാട് നാളായി ഞാൻ പറയുന്നു. ഞാൻ പറയും, അമ്മയുടെ നാല് മക്കൾ പാവ, ഈ മൂരി മാത്രമേ പ്രശ്നമുള്ളൂ, ഇതിനെന്താ തവിട് കൊടുത്ത് മേടിച്ചാണോ?
അവൻ കേൾക്കണ്ട നീ പറയുന്നൊന്നും.
ഇവൾക്കല്ലെങ്കിലും കുറച്ച് കുറുമ്പ് കൂടുതലാ മാമി, ഗീത അവളുടെ തലക്കിട്ട് കൊട്ടിക്കൊണ്ട് പറഞ്ഞു. നീ പോടി. ദേ പെണ്ണെ, ഒന്നങ്ങ് തന്നാലുണ്ടല്ലോ.
മതി മതി, ഒന്ന് വീട്ടിൽ പോവാം.
ഭാസ്കർ രണ്ടാളോടും പറഞ്ഞിട്ട് റൂമിൽ നിന്ന് ഇറങ്ങി. അയാളുടെ കൂടെ ജാനകിയും ജാനിയും നടന്നു. പോകുമ്പോൾ ഹാളിലെ സോഫയിലിരിക്കുന്ന കാശിനാഥനെ നോക്കി ഭാസ്കർ ചിരിച്ചു. കാശി അയാളെയും ജാനികയും ഗൗരവത്തോടെ നോക്കി മുഖം തിരിച്ച് ടി വിയിലേക്ക് ശ്രദ്ധ പതിപ്പിച്ചു. ഭാസ്കറിന്റെ മുഖം വിളറിയത് ഗീതയും ജാനകിയും കണ്ടു. വേദനയോടെ അയാൾ അവിടുന്ന് പോയി.
അതേ, കുറച്ചൊക്കെ ചിരിക്കാൻ കേട്ടോ.
അവനരികിൽ വന്നോട് ഗീത പറഞ്ഞു.
ആരോട്?
എൻ്റെ അച്ഛനോട്. നിന്നെ കാണാൻ വേണ്ടിയാ രാവിലെ ഇങ്ങോട്ട് വന്ന പോലും. എല്ലാവരോടും നീ സംസാരിച്ചു. എൻ്റെ അച്ഛനോടും ഗോവിന്ദ പിള്ളച്ചനോടും മിണ്ടിയില്ല. എന്താ നീ അവരോടും മിണ്ടാത്തേ?
അവരോടൊന്നല്ല, ആരോടും മിണ്ടി നടക്കാൻ തൽക്കാലം എനിക്ക് താല്പര്യമില്ല. കുറച്ച് ദിവസം എല്ലാവരുടെയും കൂടെ നിൽക്കണമെന്ന് തോന്നി പോന്നു. എപ്പോ വേണമെങ്കിലും ഞാനിവിടുന്ന് പോവും.
അവൻ ജനലഴികളിലൂടെ മഴ പെയ്തിറങ്ങുന്നത് നോക്കിക്കൊണ്ട് പറഞ്ഞു.
ഞങ്ങളൊക്കെ വിട്ട് നീ പോവല്ലേ, പൊക്കോ. പോണ്ടെന്ന് പറഞ്ഞാൽ നീ കേൾക്കില്ലല്ലോ.
പക്ഷെ ഒന്ന് പറയാം കാശി, നിന്റെ അമ്മയും കൂടപ്പിറപ്പുകളെയും ഇനിയും നീ വേദനിപ്പിക്കരുത്.
കുറച്ചൊന്നുമല്ല, നീ പോയപ്പോൾ അവർ വിഷമിച്ചിട്ടുള്ളത്. എൻ്റെ അച്ഛനോട് നീ മിണ്ടാതിരിക്കാൻ അദ്ദേഹം എന്ത് തെറ്റ് ചെയ്തു? നിന്റെ അമ്മയും കൂടപ്പിറപ്പുകളെയും നീ എന്തിനാ അവഗണിക്കുന്നത്?
ഏടത്തി, അവനിപ്പോൾ പഴയ കാശിയൊന്നല്ല. അവന് നമ്മളെയൊന്നും ഇപ്പൊ കണ്ണിപ്പിടിക്കില്ല.
സത്യ ഉള്ളിൽ നിറയുന്ന സങ്കടത്തോടെ അവനോട് പറഞ്ഞു.
ഇവന്റെ കൂടെ കുറച്ച് ദിവസം ലീവ് എടുത്ത് നിൽക്കാന്ന് കരുതിയ നമ്മളും മണ്ടന്മാർ.
സൂര്യൻ കാശിയെ നോക്കി പരിഭവം പറഞ്ഞു.
അവനിപ്പോ നമ്മളെയൊന്നും പിടിക്കില്ലടോ, ഒന്ന് വഴക്ക് പറയാൻ പോലും നമ്മുടെ അരികിലേക്ക് വരില്ല.
ആദ്യം അവരോടൊപ്പം കൂടി.
എനിക്ക് കുറച്ച് സമാധാനം തരുമോ നാശങ്ങൾ?
അവൻ കയ്യിലുള്ള റിമോട്ട് നിലത്തേക്ക് എറിഞ്ഞുകൊണ്ട് അവിടുന്ന് പോയി. അവൻ പോകുന്നത് നോക്കി നിൽക്കാനല്ലാതെ വേദന കൊണ്ട് അവർക്കൊന്നും പിന്നെ മിണ്ടാൻ സാധിച്ചില്ല. റൂമിലേക്കെത്തിയ കാശിനാഥന് ഗീത പറഞ്ഞ കാര്യങ്ങൾ കാതുകളിൽ അലയടിച്ചുകൊണ്ടിരുന്നു. അവൻ ബാൽക്കണിയിൽ നിന്ന് ദൂരെ കുന്നിൻ ചെരുവിലേക്ക് നോക്കി നിന്നു. പാടത്ത് നിറകതിർ നിറഞ്ഞു നിൽക്കുന്നു. അവൻ പഴയ ഓർമ്മകൾ ചിതൽ തട്ടിയെടുക്കാൻ തുടങ്ങി. കൊയ്ത്തുകാലമായാൽ എല്ലാവരും ആ പാടത്തിൻ്റെ വരമ്പിലൂടെ പുഴയിലേക്ക് പോകും. വൈകുന്നേരമായാൽ ശ്രീമോളൊക്കെ തിരുത്തി പോകുന്ന അമ്മയുടെ പിന്നാലെ കുഞ്ഞു കാശിയും ഏട്ടന്മാരും ഉണ്ടാവും. ഞാൻ ആദ്യമേ ചേറിൽ മുങ്ങിയിട്ടുണ്ടാവും, പിന്നെ എല്ലാത്തിനെയും വലിച്ച് ചേറിലേക്കിടും. എല്ലാവരും കൂടി പുഴയുടെ തീരത്തേക്ക് പോകും. അവിടുന്നാണ് കുളിക്കുന്നത്, മീനുകളെ ചൂണ്ടയിട്ട് പിടിക്കുന്നത്. അതിന് മസാലയൊക്കെ ചേർത്ത് പൊരിച്ചെടുത്ത് അന്തിക്കള്ളിനൊപ്പം അച്ഛനറിയാതെ പാടത്തെ പണിക്കാർ വിശ്രമിക്കുന്ന തെങ്ങിൻ തോപ്പിൽ പോയി ചേട്ടന്മാരെയും കൂട്ടുകാരെയും കൂട്ടിപ്പോയി കള്ളുടിച്ചത്, വീട്ടിൽ നിന്ന് പിണങ്ങിപ്പോകുമ്പോൾ മൊട്ടക്കുന്നിൻ്റെ താഴ്വാരത്ത് പോയി കൂട്ടുകാരെയും കൂട്ടിപ്പോയി താമസിച്ചത്, ഓണവും വിഷുവും ദീപാവലിയുമായ വീട്ടിലെ ആഘോഷങ്ങൾ, കുടുംബത്തിലെല്ലാവരും ചേർന്ന് യാത്ര പോകുന്നത് എല്ലാം കൂടി ഓർമ്മകളിലേക്ക് വന്നപ്പോൾ എന്തുകൊണ്ടോ അവൻ്റെ ഉള്ളം പഴയ കാശിയിലേക്ക് വഴുതി വീഴാൻ തുടങ്ങി. പടിഞ്ഞാറൻ കാറ്റ് അവനെയും പുലുകിക്കൊണ്ട് ദിശയില്ലാതെ ഒഴുകി. അവൻ നെഞ്ചിൽ പതിയെ തലോടി. എന്തോ അവിടെ തൊടുമ്പോൾ ഒറ്റക്കല്ലെന്ന് എപ്പോഴും തോന്നുന്ന പോലെ അവൻ ചെറുതായി പുഞ്ചിരിച്ചു. പെട്ടെന്നാണ് കാശിയുടെ കയ്യിലിരിക്കുന്ന ഫോൺ ശബ്ദിച്ചത്. അവൻ കോളെടുത്ത് ചെവിയിൽ വെച്ചു.
മുത്തച്ഛ, നീ ഇവിടം വരെ വരണം, അഴകർ നാദേശ്വരത്തേക്ക്.
അവൻ ഒരു നിമിഷം കണ്ണുകൾ അടച്ചു നിന്നു.
വരാം, അത് പറഞ്ഞുകൊണ്ട് അവൻ ഫോൺ കട്ട് ചെയ്തു.
അഴകർ നാദേശ്വരം കോവിലകത്തിന്റെ മണ്ണിൽ കാശിനാഥന്റെ ബുള്ളറ്റ് വന്നു നിന്നു. ആ വലിയ കോവിലത്തേക്ക് ഒരു നിമിഷം അവൻ നോക്കിയിരുന്നു. നെഞ്ചിൽ വല്ലാത്തൊരു വിങ്ങൽ അവൻ അനുഭവപ്പെട്ടു. പഴക്കമുള്ള കോവിലകമാണ് അഴകർ നാദേശ്വരം. കാശിയുടെ വീട്ടിൽ നിന്ന് കുറച്ചകലെയാണ് ഈ കോവിലകം.
ഒരുപാട് പേർ ഒരുമയോടെയും സ്നേഹത്തോടെയും കഴിഞ്ഞിരുന്ന കോവിലകം. എല്ലാവരും അവരവരുടേതായ സ്വപ്ന ഭവനങ്ങൾ വെച്ച് കോവിലകത്തു നിന്ന് പിൻകാലത്ത് മാറി താമസമാക്കി. കുടുംബത്തിൻ്റെ ഒത്തുചേരൽ ആഘോഷ ദിവസങ്ങളിൽ മാത്രമായി മാറി. മലയാളികളായ നാദുകുടുംബം സ്വർണ്ണ വ്യാപാരികളായിരുന്നു. കേരളത്തിൽ മാത്രമല്ല, കാശ്മീരിലും ഉത്തരാഖണ്ഡിലും സ്വർണ്ണ വ്യാപാരം നടത്തിയിരുന്നവരാണ് നാദുകുടുംബം. കാലപ്പഴക്കമുണ്ട് ഈ കോവിലകത്തിനും നാദുകുടുംബത്തിൻ്റെ പാരമ്പര്യത്തിനും. നാദുകുടുംബത്തിലെ ഏറ്റവും മുതിർന്ന കാരണവരായ ഭോപ്പാൽ വീരേന്ദ്രനാഥ് ഉത്തരാഖണ്ഡിൽ നിന്നാണ് വിവാഹം കഴിച്ചത്. അവിടുത്തെ അറിയപ്പെടുന്ന സ്വർണ്ണ വ്യാപാരിയായിരുന്ന നളരതൻ രംഗദ്രോണന്റെ ഇളയപുത്രിയായ അർപ്പണ രംഗധാരിണിയെയാണ് അയാൾ വിവാഹം കഴിച്ചത്. അതുകൊണ്ട് തന്നെ നാദുകുടുംബത്തിൽ കേരളത്തിൻ്റെ മാത്രമല്ല ഉത്തരാഖണ്ഡിൻ്റെയും ആഘോഷങ്ങൾ ചേർന്ന് നിൽക്കുന്നതാണ്. കാശിനാഥൻ അഴകർനാഥേശ്വരത്തിൻ്റെ മണ്ണിലേക്ക് അവൻ്റെ പാദങ്ങൾ വെച്ചു. കോവിലകത്തേക്കുള്ള പടികൾ ചവിട്ടാൻ നേരം അവൻ നെഞ്ചിൽ പതിയെ തലോടി. അവൻ കോവിലകത്തിൻ്റെ പൂമുഖത്തേക്ക് കയറിപ്പോയി. വിശാലമായ അകത്തളങ്ങളും കാറ്റിനെയും വെളിച്ചത്തെയും മാടി വിളിക്കുന്ന മുറികളും മെയ്ച്ചൂടിലും കുളിരുകോരുന്ന ഇടനാഴികളുമാണ് അഴകർനാഥേശ്വര കോവിലകം. വിശാലമായ ഹാളാണ്. ഹാളിൽ പച്ചയും ചുവപ്പും നീലയും കൂടിക്കലർന്ന രാജസ്ഥാനി പരവതാനിയാണ് വിരിച്ചിരിക്കുന്നത്. ഒറ്റത്തടിയിൽ തീർത്ത നീളൻ തൂണുകളും മച്ചുകളും കോവിലകത്തിൻ്റെ പ്രൗഢിയെ എടുത്തു കാണിച്ചിരുന്നു. കാശിനാഥൻ മുത്തച്ഛൻ്റെ കിടപ്പുറി ലക്ഷ്യമാക്കി നടന്നു. മുറിയിൽ ജനലഴിയിൽ പിടിച്ചു നിൽക്കുന്ന ദത്തനെ വിളിച്ചുകൊണ്ട് കാശി അകത്തേക്ക് പ്രവേശിച്ചു.
ആ, നീ വന്നോ? കുറേ നേരമായി വന്നിട്ട്. ഇല്ല, ഇപ്പം വന്നേ ഉള്ളൂ. നീ വായോ, വല്ലതും കഴിച്ചിട്ട് സംസാരിക്കാം, അയാൾ ഊന്നുവടി നിലത്തുകുത്തി നടന്നുകൊണ്ട് പറഞ്ഞു. എനിക്ക് വേണ്ട. നീ ഇങ്ങ് വായോ കാശി, അയാൾ അവൻ അരികിലേക്ക് വിളിച്ചു. കാശിയുടെ തോളിൽ പിടിച്ച് ഊന്നുവടി നിലത്തുകുത്തിക്കൊണ്ട് അവർ ആഹാരം കഴിക്കാൻ പോയി. ആഹാരം കഴിച്ചതിന് ശേഷം പർവ്വതാനിയിലിരിക്കുന്ന കാശിയെ ചാരുകസയിൽ ചാരിക്കിടക്കുന്ന ദത്തൻ നോക്കി. അവനാകെ അസ്വസ്ഥനായി കാണപ്പെട്ടു. കാശിക്ക് ഈ കോവിലത്ത് ഇരിക്കാൻ തന്നെ തോന്നിയില്ല. സ്വന്തം നെഞ്ചിലേക്ക് നോക്കുന്തോറും അവൻ കൂടുതൽ അസ്വസ്ഥനായി. ദേവകി വെറ്റില ചെല്ലത്തിൽ നിന്ന് വെറ്റിലെടുത്ത് ചുണ്ണാമ്പും അടക്കയും വെച്ച് നാലായി മടക്കി ദത്തൻ്റെ വായിലേക്ക് വെച്ചു കൊടുത്തു. ഒന്ന് കാശിക്ക് നേരെ നീട്ടി.
എനിക്ക് വേണ്ട മുത്തശ്ശി, ഇതങ്ങ് പിടിക്കു കൊച്ചു.
കാശി അത് വാങ്ങി വായിലിട്ടു.
നിനക്ക് കുറുമ്പ് കുറച്ച് കൂടിയിട്ടുണ്ടല്ലോ കാശി. ആര് പറഞ്ഞു? നിന്നെ എനിക്കറിഞ്ഞൂടെ. കുറുമ്പനായിക്കോ എന്ന് വെച്ച് വീട്ടിലുള്ളവരോട് മിണ്ടാതിരിക്കാൻ മാത്രം എന്താ നിന്റെ പ്രശ്നം? ഓഹോ, അപ്പൊ ചേട്ടന്മാരുടെ ഫോം വിളി ഇവിടെ എത്തിയല്ലേ? ഏയ്, എന്നോട് ആരും പറഞ്ഞിട്ടൊന്നുമില്ല, എനിക്ക് തോന്നി, അത്ര തന്നെ. മുത്തശ്ശ, എന്നെ എൻ്റെ വഴിക്ക് വിട്ടേക്ക്, ആരുടെയും സ്നേഹവും സാതാപവും എനിക്ക് വേണ്ട. കാശി, നീ എങ്ങോട്ടാ ഒളിച്ചുകൊടുന്നു? സ്നേഹവും സഹതാപവും നിനക്ക് വേണമെങ്കിൽ വേണ്ട, കുറച്ചെങ്കിലും കരുണ അവരോട് കാണിക്കു കാശി. പഴയ കാശിയെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. വയസ്സിന് മുതിർന്ന ചേട്ടന്മാര് വലിയ ആളുകളെ പോലെ ശാസിക്കുന്ന കാശിയെ, മാമമാര് സ്നേഹത്തോടെ വിരട്ടിയിരുന്ന കാശിയെ, ഈ വീടിൻ്റെ ദേഷ്യക്കാരനായ ഞങ്ങളുടെ ആ പഴയ കാശിയെ കുറച്ച് നാളെങ്കിലും ഞങ്ങൾക്ക് തിരിച്ചു തന്നൂടെ.
മുത്തശ്ശി, ഇത് പറയാൻ വേണ്ടിയാണോ എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ച്?
മോനെ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക് നീ.
എനിക്കൊന്നും കേൾക്കണ്ട.
അത് പറഞ്ഞുകൊണ്ട് കാശി എഴുന്നേറ്റ് പോവാനൊരുങ്ങി.
എനിക്ക് നിന്നെ പഴയതുപോലെ ഒന്ന് കാണാൻ ആഗ്രഹമുണ്ട് മോനെ. മുത്തശ്ശൻ്റെ ആഗ്രഹം പറഞ്ഞേ ഉള്ളൂ, ഇനിയെല്ലാം നിന്റെ ഇഷ്ടം.
അയാളൊന്ന് വിതുമ്പി. കാശിയൊന്നും മിണ്ടാതെ കയ്യും കെട്ടി നിന്ന് എന്തോ ആലോചനയിലാണ്. മുത്തശ്ശൻ ഒളികണ്ണിട്ട് അവനെ നോക്കി. കാശി തിരിഞ്ഞതും അയാൾ വീണ്ടും കള്ളക്കരച്ചിൽ തുടങ്ങി.
ഇതിനുള്ള മറുപടി ഞാൻ വാനസംഘത്തിന് കൊടുത്തോളാം.
അവൻ അവരോട് യാത്ര പറഞ്ഞ് അവിടുന്ന് ഇറങ്ങി. മുത്തശ്ശനും മുത്തശ്ശിയും കോവിലകത്തിൻ്റെ പൂമുഖത്തേക്ക് വന്ന് കാശി ബുള്ളറ്റിൽ തിരിച്ചു പോകുന്നു നോക്കി നിന്നു. ദത്തൻ കയ്യിലിരുന്ന ഫോണിൽ നിന്ന് ആദിയുടെ ഫോണിലേക്ക് വിളിച്ചു.
എടാ പോലീസ്, നിന്റെ അനിയനാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ നിന്നേക്കാ ബുദ്ധിമാനാ. അങ്ങോട്ട് വരുന്നുണ്ടവൻ, കിട്ടുന്നത് വാങ്ങിച്ചോ. ഞാൻ പറഞ്ഞൊന്നും ഏറ്റില്ല. ഒന്ന് തകർത്ത് അഭിനയിക്കായിരുന്നില്ലേ രാമ? പോടാ അവിടുന്ന്,
അയാൾ ഉറക്കി ചിരിച്ചു.
ഇനി വരുന്നടുത്ത് വെച്ച് കണ്ടോ.
അത്ര കലിപ്പിലാണോ ഇങ്ങോട്ട് വരുന്നേ?
കുറച്ച് കലിപ്പ് കൂടിയിട്ടുണ്ട് മോനെ,
അയാൾ ഉറക്കി ചിരിച്ചുകൊണ്ട് ഫോൺ വെച്ചു.
തീരുമാനായി മക്കളെ.
ആദ്യം സൂര്യയും സത്യം ടെൻഷനോട് നിൽക്കുന്ന കണ്ട് അവരോടൊപ്പം നിൽക്കുന്ന മഹി ചിരിച്ചു.
ചിരിച്ചോ ചിരിച്ചോ, ഏട്ടനവൻ തള്ളിയില്ലല്ലോ, ഞങ്ങളവൻ തള്ളി പുറം പൊളിച്ചെന്നെ.
എപ്പോഴാണാവോ കാശിനാഥൻ താണ്ടവ് തുടങ്ങുന്നത്? മൂന്നാളും തലയിൽ കൈവച്ച് നിന്നു. പിറ്റേന്ന് പുലർച്ചെ സത്യയുടെ അലർച്ച കേട്ടാണ് നാദേശ്വരം ഉണർന്നത്. കാശി ഉറങ്ങുന്ന സത്യയുടെ പുറത്തേക്കൊന്ന് അടിച്ചതാണ്. അവൻ മൂന്നാളെയും കൈപ്പിടിച്ച് വലിച്ച് താഴേക്ക് കൊണ്ടുപോയി. പിന്നാമ്പുറത്ത് പണിക്കാർക്ക് ആഹാരം കൊടുക്കാൻ ഉണ്ടാക്കിയിരിക്കുന്ന വരാന്തയാണ്. അതിനോട് ചേർന്നുള്ള വലിയ വരാന്ത കാശിനാഥൻ്റെ വാനരന്മാരെ എണ്ണയിട്ട് മസാജ് ചെയ്യാൻ വേണ്ടി കൊണ്ടിരുത്തുന്ന സ്ഥലമാണ്. അവിടെ അഞ്ച് ചന്ദന തടി കൊണ്ടുണ്ടാക്കിയ കസേരയുണ്ട്. മഹി ആദ്യത്തെ കസേരയിൽ ഇരിപ്പുണ്ട്. അവർ നാലാളും വേഗം കസേരയിൽ പോയിരുന്നു. കാശി മുണ്ടുമടക്കി കുത്തി തലയിൽ തോർത്തുകൊണ്ട് ചുറ്റിക്കെട്ടി കാവിയെടുത്തി കൊടുന്നു കൊടുത്ത എണ്ണ അവരുടെ മുടിയിൽ തേച്ചു കൊടുത്തു. കാശി അവരോട് ഓരോന്ന് പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ അവർ ഹാപ്പിയായി. അമ്മയും ശ്രീമോളും കാവ്യയും അതെല്ലാം കണ്ട് സന്തോഷത്തോടെ നോക്കി നിന്നു.
കാവ്യെടുത്തി നമുക്ക് എല്ലാത്തിനെയും പൊരിച്ചെടുത്താലോ, എണ്ണയിലേക്ക് ഇടാൻ വെച്ച കോഴികളെ പോലെയുണ്ട്.
കാശിനാഥൻ തലയിൽ എണ്ണ തേച്ചുകൊണ്ട് അവരെ നോക്കി ഗൗരവത്തോടെ പറഞ്ഞു. അവർ പരസ്പരം നോക്കി ചിരിച്ചു.
എല്ലാവരും എൻ്റെ കൂടെ പോര്, നമുക്ക് പുഴയിൽ പോയി കുളിക്കാം,
കാശി അവരോട് പറഞ്ഞ് മുമ്പിൽ നടന്നു. തോട് കടന്ന് പാടത്തിൻ്റെ വരമ്പിലൂടെ അവർ നടന്നു പോകുമ്പോൾ ശേഖരൻ ബാൽക്കണിയിൽ നിന്ന് മക്കൾ പോകുന്നത് നോക്കി നിൽക്കുകയായിരുന്നു.
തെമ്മാടി,
കാശിനാഥൻ നോക്കി അയാൾ കലിയോട് പറഞ്ഞുകൊണ്ട് പല്ലിരുമ്മി. വിയർപ്പ് തുള്ളികൾ അയാളുടെ നെറ്റിയിൽ നിന്ന് മുഖത്തേക്ക് ഊർന്നിറങ്ങി. അയാൾ അവനെ ദേഷ്യത്തോട് നോക്കി റൂമിലേക്ക് പോയി. അവനെ ഓർക്കുന്തോറും അയാൾക്ക് കാലുകൾ ഇടറുന്ന പോലെ തോന്നി.
നീ മാറില്ല തെമ്മാടി, ആ പേരാണ് നിനക്ക് ചേർന്ന്. ഒരു കാലത്ത് നീ മാറില്ല. എന്റെ സമാധാനം കെടുത്തിയ ജന്മം.
അയാൾ ദീർഘനിശ്വാസത്തോടെ ബെഡിലേക്ക് ഇടന്നു. എന്തെന്നില്ലാതെ അയാളുടെ കണ്ണുകളിലൂടെ വേദനയുടെ ചുടുകണ്ണീർ ഇറ്റു വീണുകൊണ്ടിരുന്നു. കുളി കഴിഞ്ഞ് പാടവരമ്പിലൂടെ നടന്നു വരുമ്പോൾ കാശി പുറകിൽ നടന്ന് പ്രകൃതി ആസ്വദിക്കുകയായിരുന്നു. ചേട്ടന്മാർ മുമ്പിൽ ഓരോ തമാശകൾ പറഞ്ഞ് പൊട്ടിച്ചിരിച്ച് പോകുന്നുണ്ട്. അതെല്ലാം കേൾക്കുമ്പോൾ ചിരി വരുന്നുണ്ടെങ്കിലും കേൾക്കാത്ത പോലെ അവൻ പ്രകൃതിയിലേക്ക് തന്നെ ശ്രദ്ധ നൽകി.
ദാ കാശി, നീ വന്നേ.
സൂര്യ അവന് വലിച്ച് തോളിൽ കൈയിട്ടു.
അച്ഛൻ്റെ സ്നേഹം, അത് കിട്ടാനും വേണല്ലേ, ഒരു ഭാഗ്യം.
അവരുടെ അരികിലൂടെ പോകുന്ന ഒരു കൊച്ചു പയ്യനെയും അവനെ കൊഞ്ചിച്ചുകൊണ്ടെടുക്കുന്ന ആ കുട്ടിയുടെ അച്ഛനെയും നോക്കിക്കൊണ്ട് കാശി പറഞ്ഞു. അത് കേട്ട് കാശിയുടെ ചേട്ടന്മാർക്ക് വിഷമായി.
അച്ഛൻ്റെ സ്നേഹാനുഭവിച്ച നിമിഷം ഓർമ്മകളുടെ എവിടെയില്ല.
വേദനയോടെ കാശിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. അവൻ പറഞ്ഞു കേട്ട് ചേട്ടന്മാർ അച്ഛനെയും കാശിയും ഓർത്ത് ഉള്ളിലൊരു നീറ്റിൽ അനുഭവപ്പെട്ടു. കാശി മുന്നോട്ട് നടന്നു. എന്തിനേട്ടാ നമ്മുടെ കാശിയോട് അച്ഛൻ ഇത്ര ദേഷ്യം ഉറപ്പും കാണിക്കുന്നല്ലേ? വർഷങ്ങളായുള്ള കാശിയോടുള്ള അച്ഛൻ്റെ അകൽച്ചോർത്തുകൊണ്ട് സൂര്യ ചോദിച്ചു.
അവൻ്റെ ദേഷ്യം മാറ്റിവെച്ച് നമ്മൾ അച്ഛൻ അനുസരിക്കുന്ന പോലെ അവനനുസരിച്ച അദ്ദേഹം അവനെ സ്നേഹിക്കും,
ആദി പറഞ്ഞു.
ആ വെള്ളം അച്ഛനങ്ങ് വാങ്ങിവെച്ചോട്ടെ, സിദ്ധാർത്ഥന് കൊടുക്കാം. കാശിനാഥൻ ഇതുവരെ എങ്ങനെയാണോ അതുപോലെ തന്നെ മതി, ഇനി അങ്ങോട്ടും.
സൂര്യയും സത്യം വേഗത്തിൽ നടന്ന് കാശിയുടെ ഇരുവശം ചെന്ന് അവനോടൊപ്പം നടക്കാൻ തുടങ്ങി. മഹിയും ആദിയും അവർ മൂന്നുപേരും പോകുന്നു നോക്കി ചിരിയോടെ പരസ്പരം നോക്കി. ഡൈനിങ് ഹാളിൽ ചന്ദ്രശേഖരൻ ടേബിളിൽ കൃത്യസമയത്ത് എത്തിയിരുന്നു. എല്ലാവരും പെട്ടെന്ന് തന്നെ ടേബിളിൽ വന്ന് അവരവരുടെ ഭാഗത്തിരുന്നു. കാശിനാഥൻ്റെ ഇരിപ്പിടം ശേഖരന് എതിർവശമാണ്. എല്ലാവരുടെയും മുന്നിലിരിക്കുന്ന പ്ലേറ്റിലേക്ക് ഭക്ഷണം ലക്ഷ്മി വിളമ്പിക്കൊടുത്തു. കാശി ഡൈനിങ് ഹാളിലേക്ക് വസ്ത്രം മാറി വന്നു. അവൻ ഡൈനിങ് ഹാളിലെ തറയിലിരുന്നു. ലക്ഷ്മി അവന് മുമ്പിൽ വാഴയിൽ വെച്ച് അതിൽ ഭക്ഷണം വിളമ്പിക്കൊടുത്തു. ആ അമ്മയുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. ഡൈനിങ് ടേബിളിൽ അവൻ്റെ ഒഴിഞ്ഞിരിപ്പത്തിലേക്ക് ചേട്ടന്മാർ വേദനയോട് നോക്കി. മഹിയുടെ ഓർമ്മകൾ കുറച്ച് പുറകിലേക്ക് പോയി.
അമ്മ, അമ്മ!
കാശി ഡൈനിങ് ഹാളിലേക്ക് വന്നുകൊണ്ട് വിഷപ്പോടെ അമ്മയെ വിളിച്ചു.
ദാ വരുന്നു കൊച്ചു.
ടേബിളിനരികിൽ ഇരിപ്പിടത്തിലിരിക്കുന്ന അവൻ്റെ മുമ്പിൽ അവൻ ഇഷ്ടപ്പെട്ട വിഭവങ്ങളെല്ലാം കൊടുന്ന് അമ്മ നിരത്തിവെച്ചു. ഒപ്പം ചേട്ടന്മാരും അവനോടൊപ്പം വന്നിരുന്നു.
അമ്മ വേഗം വിളമ്പിക്കേ, എനിക്കിന്ന് കളിയുള്ള ദിവസമാണ്. ആ ചെക്കന്മാർ പുറത്ത് ഗേറ്റിൻ്റെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഒന്ന് വേഗം, അമ്മയുടെ പിറന്നാളായതുകൊണ്ടാണ് ഞാൻ ജോയുടെ വീട്ടിൽ നിന്ന് മട്ടൻ ബിരിയാണി കഴിക്കാതെ പോകുന്നത്. എൻ്റെ അമ്മ എനിക്ക് വേണ്ടി ഇവിടെ കാത്തിരിക്കല്ലേ, ആ ഞാനെങ്ങനെ അവിടെ നിന്ന് സമാധാനത്തോടെ കഴിക്കും.
ഫുട്ബോൾ ജേഴ്സി ഇട്ട് നനഞ്ഞു കുളിച്ചിരുന്നാണ് അവൻ ഭക്ഷണം കഴിക്കാൻ ഉരുളൊരുട്ടുന്നത്. വിഷപ്പോടെ ആഹാരം വായിലേക്ക് വെക്കാൻ നോക്കിയ കാശിയുടെ ചേറിൽ ചന്ദ്രശേഖരൻ ആഞ്ഞു ചവിട്ടി. നിലത്തേക്ക് തെറിച്ചു വീണ കാശിയുടെ മുഖത്തേക്ക് പാത്രത്തിലെ ആഹാരം മുഴുവൻ തെറിച്ചു വീണു. നീറ്റിലൂടെ അവൻ മുഖം തുടച്ചു. ശേഖരൻ അവൻ്റെ മുഖത്തേക്ക് മാറി മാറി അടിച്ചു.
ശേഖരേട്ടാ, എന്റെ കുഞ്ഞിനെ അടിക്കല്, ഇങ്ങനെ അടിക്കാൻ എന്റെ കുട്ടി എന്ത് തെറ്റാ ചെയ്ത്? നിന്റെ മോൻ ചെയ്തത് എന്താണെന്ന് അറിയണോ? അരുന്ധതിയുടെ പേരുള്ള സ്ഥലമാണ് തെക്കേടത്തെ പാടം. അവൾ അത് നിരത്തുകയോ വിൽക്കുകയോ ചെയ്തോട്ടെ, അത് അവളുടെ ഇഷ്ടം. വയല് നികത്തുന്നു പറഞ്ഞ് അവിടെ പോയി അടിയുണ്ടാക്കാം, ആരാ ഇവരോട് പറഞ്ഞേ? മനുഷ്യനെ നാണം കെടുത്താനായി ഓഫീസിലേക്ക് എത്ര പേരുടെ വിളിയാണ് വരുന്നതെന്നറിയോ? മോൻ തല്ലിയത് അനന്തന്റെ കൂട്ടുകാരെയാണ്, പകുതിയിലും എന്റെ സുഹൃത്തുക്കളുടെ മക്കൾ. എല്ലാരും ഹോസ്പിറ്റലില്ല. ഇവൻ ആരാണ്, രാജാവോ? പ്രജകളെ മുഴുവൻ രക്ഷിക്കാം.
അത് നികത്തിയാൽ ഒരുപാട് പാവങ്ങൾ പട്ടിണിയിലാവും. ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവരല്ലേ അരുന്ധതി. നമുക്ക് അതിൽ നിന്ന് കിട്ടിയിട്ട് വേണ്ടല്ലോ ഉണ്ണാന്. ആ പാവങ്ങൾ അവന്മാർ തല്ലാൻ നോക്കി, അതുകൊണ്ട് ഞാനും എൻ്റെ കൂട്ടുകാർ അവരെയും തല്ലി. എനിക്കതൊരു കുറ്റമായിട്ട് തോന്നുന്നില്ല, ഞാൻ ആരുടെയും രാജാവല്ല.
കാശി അച്ഛനോട് പറഞ്ഞു.
ഇത്രയും ചെയ്തു വെച്ചിട്ടും അവൻ തർക്കുത്രം പറയുന്നത് കേട്ടില്ലേ?
കാശിയുടെ കഴുത്തിന് പിടിച്ചയാൾ തള്ളി. അരുന്ധതിയും ആനന്ദനും അതൊക്കെ കണ്ട് ചിരിയോടെ നിന്നു.
ഇന്നു മുതൽ നിനക്ക് ഈ ടേബിൾ എനിക്കൊപ്പം ഇരിക്ക അർഹതയില്ല, തറയിലിരുന്ന് കഴിച്ചോണം. എന്നെ അനുസരിക്കാത്ത മകന് അവിടെയാണ് സ്ഥാനം. തെമ്മാടി മഹി!
അച്ഛന്റെ ദേഷ്യം കലർന്ന സ്വരം കേട്ട് മഹി ഓർമ്മയിൽ നിന്നുണർന്നു.
നീ എന്താ കഴിക്കാത്ത മോനെ?
ഒന്നുമില്ല അച്ഛ. മഹി ആഹാരം കഴിക്കാൻ തുടങ്ങി. ശേഖരൻ ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് പോയി. മക്കളുടെ തൊണ്ടയിൽ നിന്ന് വിഷം കഴിക്കുന്ന രീതിയിലാണ് ആഹാരം ഇറങ്ങിയിരുന്നത്. കാശി ആ ടേബിളിൽ നിന്ന് പോയതൊട്ട് അന്ന് തൊട്ട് തറയിൽ നിന്നാണ് കാശി ആഹാരം കഴിച്ചിരുന്നത്. അവർ തറയിൽ നിന്ന് ആഹാരം കഴിക്കുന്നവനെ നോക്കി. നിലത്തിരുന്ന് ആഹാരം കഴിക്കുന്നതിൻ്റെ ഒരു കുഴപ്പം അവനില്ല. അച്ഛൻ വാഷ്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവനെ നോക്കി. അവൻ കഴിച്ചു കഴിഞ്ഞ് ഇല മടക്കിക്കൊണ്ട് അത് എടുത്തുകൊണ്ട് അയാളെ മറികടന്നു പോയി.
എത്ര കൊണ്ടാലും നിന്റെ മകൻ പഠിക്കില്ല, തെമ്മാടി.
നടന്നു പോകുന്ന അവനെ അറപ്പോടെ നോക്കിക്കൊണ്ട് അയാൾ ലക്ഷ്മിയോട് പറഞ്ഞു കയ്യിലുള്ള ടവൽ അവർ കൊടുത്ത് അവിടുന്ന് പോയി. പോപ്പുലർ ഹോട്ടലിലെ നൈറ്റ് പാർട്ടി നടക്കുന്ന ബാറിലേക്ക് കാശിനാഥൻ കടന്നു ചെന്നു. ഡി ജെ ഡാൻസിൽ നൃത്തമാടുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും നിരത്തി വെച്ചിരിക്കുന്ന മദ്യശാലയുടെ മുമ്പിലെ ചെയർ വലിച്ചിട്ട് കാശിനാഥൻ ഇരുന്നു. ഗ്ലാസിലേക്ക് ബെയറർ പകർന്ന ഐറിഷ് വിസ്കി അവൻ മൂന്ന് ഗ്ലാസ് കുടിച്ചു തീർത്തു. അവൻ്റെ കണ്ണുകൾ ആനന്ദനെ തേടിക്കൊണ്ടിരുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.